بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين، أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വഴിവിളക്ക് ഗ്രൂപ്പിലൂടെ തിങ്കളാഴ്ചയിലെ അഖീദയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ മുഹറം മാസവുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ, ഹിജ്റ 1439 വിട പറയുകയും ഒരു പുതിയ ഹിജ്റ വർഷത്തിൽ നമ്മൾ പ്രവേശിക്കുകയും ചെയ്ത സന്ദർഭമാണിത്. പുതുവർഷത്തിൻ്റെ ആരംഭമായി മുഹറം മാസം പിറന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുസ്ലിം സമുദായത്തിൽ പതിവ് പോലെ ഇക്കൊല്ലവും കാണപ്പെട്ടു എന്നല്ല, ചില പുതിയ അനാചാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വാസ്തവത്തിൽ അഹ്ലുസുന്നത്തിൽ നിന്നും പുറത്തുപോയ ഷിയാ റാഫിളി വിശ്വാസക്കാരാണ് ഇത്തരം പല അന്ധവിശ്വാസങ്ങളും പടച്ചുവിട്ടതെങ്കിലും, ഇന്ന് അഹ്ലുസുന്നത്തിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ഞങ്ങളാണ് യഥാർത്ഥ സുന്നി എന്ന് പറയുന്നവരാണ് ഇന്ന് ഇപ്പറഞ്ഞ പല അന്ധവിശ്വാസങ്ങളും നിലനിർത്തിപ്പോരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് മുഹറം 1 മുതൽ 10 വരെ ദുശ്ശകുനമാണ് അഥവാ നെഹ്സാണ്. ആ 10 ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റിയ ദിവസമല്ല. ഉദാഹരണം, വിവാഹം, വിവാഹ നിശ്ചയമോ വിവാഹം നടത്തലോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചടങ്ങുകളൊന്നും അന്ന് പാടില്ല. അതുപോലെ പുതിയ പുരയുണ്ടാക്കി അതിൽ ഗൃഹപ്രവേശം നടത്തണം, പുരയിൽ കൂടലെന്നും കുടിയിരിക്കലെന്നും ഒക്കെ മലബാറിൽ പലയിടത്തും പറയുന്ന പുതിയ പുരയിൽ പ്രവേശിക്കൽ, താമസം തുടങ്ങൽ, അല്ലെങ്കിൽ പുരക്ക് കുറ്റിയടിക്കൽ, പുരക്ക് തറക്കല്ലിടൽ, അല്ലെങ്കിൽ കച്ചവടം തുടങ്ങൽ, പുതിയ ജോലിയിൽ പ്രവേശിക്കൽ, ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും 1 മുതൽ 10 വരെ പാടില്ല. അത് ലക്ഷണം കെട്ട ദിവസങ്ങളാണ് എന്ന ഒരു വിശ്വാസം നമ്മുടെ ആളുകൾക്കുണ്ട്. ഇത് വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ പഠിപ്പിച്ചതല്ല. ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾക്ക് ദുശ്ശകുനമുണ്ടെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾക്ക് പവിത്രതയുണ്ടെന്ന് പറയണമെങ്കിൽ, അങ്ങനെ അള്ളാഹുവോ അവൻ്റെ റസൂലോ അല്ലെങ്കിൽ റസൂലിൻ്റെ കൂടെ ജീവിച്ച സഹാബത്തോ നമുക്ക് കാണിച്ചു തരണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സഹാബത്തിൻ്റെ കാലത്തോ ഇങ്ങനൊരു വിശ്വാസമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 22 മുഹറം കഴിഞ്ഞുപോയി. എന്നാൽ ആ മുഹറം മാസത്തിലൊന്നും നബിയായ ശേഷം, അതിനു മുമ്പുള്ളത് നമുക്ക് കണക്കിലെടുക്കേണ്ട, അന്നൊന്നും ഇങ്ങനെ നഹ്സ് കൊണ്ടാടിയിട്ടില്ല, അല്ലെങ്കിൽ ലവൽക്ഷണമുള്ള ദിവസങ്ങളായി ആ ദിവസങ്ങൾ ആചരിച്ചിട്ടില്ല. പിന്നെ എന്നാണിത് തുടങ്ങിയത്? ഹിജ്റ 61 നടന്ന കർബല സംഭവം. ആ കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹുവിനു ഷിയാക്കളാൽ ചതിക്ക് വിധേയനായി കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ ഷിയായിസം വളർത്താൻ വേണ്ടി ആ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ രക്തസാക്ഷിത്വത്തെ അന്നു മുതൽ ഷിയാക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആ കൊല്ലത്തിന് ആമുൽ ഹുസൻ, ദുഃഖവർഷമെന്ന് പേരിടുകയും കൊല്ലം തോറും പിന്നീട് മുഹറം ആഘോഷം അവർ സംഘടിപ്പിക്കാൻ തുടങ്ങി. മുഹറം 10 അന്ന് അവർ വമ്പിച്ച വിലാപയാത്ര നടത്തും, കറുത്ത വലിയ കൊടിയുമേന്തി പ്രകടനം നടത്തും, എന്നിട്ട് പള്ളിയിലെത്തി ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും, ആളുകൾ ഇളക്കിവിടും. മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് യാ ഹുസ്സ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് അവർ തീക്കനലിലൂടെ നടക്കുകയും മാറത്തടിച്ച് കരയുകയും ചെങ്ങല കൊണ്ട് മുതുകത്തടിച്ച് ചോരയൊലിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ആംബുലൻസ് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയത് കാണാം ബഹ്റൈനിലും മറ്റ് ഷിയാ കേന്ദ്രങ്ങളിലൊക്കെ. ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇവർ തുടക്കം കുറിച്ചപ്പോൾ അതിൻ്റെ ചില വകഭേദങ്ങൾ അഹ്ലുസുന്നത്തിൻ്റെ ആളുകളിലേക്കും പകർന്നു എന്നതാണ് വാസ്തവം. അഹ്ലുസുന്നത്തിൻ്റെ അഖീദ അനുസരിച്ച് ഒരു സമയം പവിത്രമാണെന്നോ, അല്ലെങ്കിൽ ഒരു ദിവസമോ മാസമോ പവിത്ര മാസമാണ്, പവിത്ര ദിവസമാണെന്നോ, അല്ലെങ്കിൽ ദുശ്ശകുനം പിടിച്ച മാസമാണെന്നോ ദിവസങ്ങളാണെന്നോ ഒക്കെ പറയണമെങ്കിൽ അള്ളാഹു റസൂലോ പഠിപ്പിക്കണം. കാരണം അത് ഗൈബിയായ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ ഒരു മുഹറം 1 മുതൽ 10 നഹ്സ് ആചരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് തനിച്ച ബിദഅത്താണ്. അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾക്ക് ഇത് ഒരിക്കലും തന്നെ ആചരിക്കാൻ പാടുള്ളതല്ല. എല്ലാ നല്ല കാര്യങ്ങളും അന്ന് ചെയ്യാം, അതിന് യാതൊരു തടസ്സവുമില്ല. പവിത്ര മാസങ്ങളിൽ 4 മാസങ്ങൾ ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ് ഇതിലേറ്റവും ശ്രേഷ്ഠമായ മാസമാണ് മുഹറം മാസം. അന്ന് നന്മകൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രതിഫലാർഹവും തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ശിക്ഷ ലഭിക്കാൻ കാരണവുമാണ് എന്നാണ് പവിത്ര മാസങ്ങളുടെ പവിത്രതയെപ്പറ്റി ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളത് കയ്യൊഴിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാറുള്ളത്. നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാരെന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാര് ഓരോ മാസത്തിലും ഇതുപോലെ ചില ദിവസങ്ങൾ നെഹസായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അശുഭ ദിനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരിറക്കുന്ന കലണ്ടറുകളിൽ നോക്കിയാൽ കാണാം ഇന്ന ദിവസം നെഹസ് നെഹസ്. അതുകൊണ്ട് കല്യാണം നിശ്ചയിക്കാനോ പൊരയിൽ കൂടുതൽ നിശ്ചയിക്കാനോ ഒക്കെ പോകുമ്പോൾ ഉസ്താദിനെ വിളിക്കും. എന്നിട്ട് പറ്റിയ ദിവസം കാണുമ്പോൾ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് അന്ന് നെഹസുണ്ടോ? ഉസ്താദ് കലണ്ടർ നോക്കി ഗണിച്ചിട്ട് പറയും അന്ന് നെഹസുണ്ട്. നെഹസിന്റെ ഒരു ബെയ്ത്ത് പണ്ടൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു, മൂന്നും അഞ്ചും സുമ്മ പതിമൂന്നും പതിന് ഏഴും ഇരുപത്തൊന്ന് നെഹസൻ നിഖസിതി, ഇരുപത്തിമൂന്നും സുമ്മ ഇരുപത്തഞ്ച് മിൻകുല്ലി ഷഹരിൻ ഒടു ബുധൻ ബഹു നഞ്ഞ്. ഇങ്ങനെയാണ് ആ ബെയ്ത്ത്, മൂന്ന് അഞ്ച് പിന്നെ പതിമൂന്ന് പതിനേഴ് പിന്നെ ഇരുപത്തൊന്ന് പിന്നെ ഇരുപത്തിമൂന്ന് പിന്നെ ഇരുപത്തഞ്ച്. ഇത്രയും ദിവസങ്ങൾ ഓരോ മാസവും നെഹസാണ്. പിന്നെ ആ എല്ലാ മാസത്തിലും ഒടുവിലെ ബുധനാഴ്ച, അതും വലിയ നെഹസാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ തന്നെ പല വൈരുദ്ധ്യങ്ങളുമുണ്ട്. ഒരു കലണ്ടറിൽ നെഹസായ ദിവസം മറ്റേ കാലം നെഹസായിരിക്കൂല. എന്തിനധികം ദുൽഹജ്ജ് പത്ത് ബലിപെരുന്നാളുടെ ദിവസം വരെ നെഹസ് പ്രഖ്യാപിച്ച പല കലണ്ടറുകളും മുമ്പ് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ജ്യോതിഷ വിശ്വാസക്കാരിൽ നിന്ന് പകർന്നതാണിത്. സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ചലനത്തെ അഥവാ ഗ്രഹനിലയെ ആസ്പദമാക്കി ശുഭാശുഭങ്ങൾ നിർണയിക്കുന്ന രീതി ജ്യോതിഷികൾക്കുണ്ട്. കുട്ടികൾ ജനിച്ചാൽ പോകും ഇന്ന സമയത്താണ് ജനിച്ചത്, നല്ല ദിവസമാണോ, നല്ല നാളും നാഴികയുമാണോ, കുട്ടിയുടെ നാളേതാണ്, പൂരാടമാണോ ഉത്രാടമാണോ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ ഭാവിയിൽ നന്മയോ തിന്മയോ എന്ന് നിശ്ചയിക്കുന്ന, അതാണ് ജാതകത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. അതിൻ്റെ ഒരു മുസ്ലിം പതിപ്പാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അല്ലെങ്കിലും എല്ലാത്തിനും ഇസ്ലാമിക പതിപ്പുണ്ടല്ലോ. ജ്യോതിഷത്തിന് അറബി ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാർ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ദിവസം ഇന്നും അശുഭ ദിനമായി കാണുന്ന ആളുകളുണ്ട്. അന്ന് കല്യാണമോ പൊരയെ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കില്ല. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഖളാ ഖദറിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ചാൽ, തീരുമാനിച്ചാൽ, വിധിച്ചാൽ അത് നമുക്ക് കിട്ടും, അതൊരിക്കലും തന്നെ കിട്ടാതെ പോവുകയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ അന്ന് നമുക്ക് അശുഭ ദിവസങ്ങളാണ്, അന്നെന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നഷ്ടമായിരിക്കും ആ കൊല്ലം മുഴുവൻ, അന്നെന്തെങ്കിലും കിട്ടിപ്പോയാൽ ആ കൊല്ലം മുഴുവൻ കിട്ടലായിരിക്കും എന്തെങ്കിലുമുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ കൈയൊഴിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബക്കാരെയൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കേരളത്തിൽ സുഹൃത്തുക്കളെ, പുതിയൊരു വിധത്തു കൂടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇക്കൊല്ലമാണിത് കാണാൻ തുടങ്ങിയത്, ആശൂറ സമ്മേളനം. ആശൂറ സമ്മേളനവും ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആണ്ട് നേർച്ചയും. എന്നിട്ട് ആശൂറ ദിനത്തിൽ എല്ലാവരും ഒരുമിച്ചുകൂടി ഹുസൈൻ റളിയല്ലാഹുവിനെ കുറിച്ചും കർബലയെ കുറിച്ചും ഒക്കെ അനുസ്മരണം നടത്തി ആശൂറ ദിന ദിക്റുകൾ എന്ന പേരിൽ പ്രത്യേക ദിക്റുകൾ ഒരുമിച്ചിരുന്ന് ചൊല്ലി പിന്നെ നോമ്പ് തുറയും നടന്ന് സമൂഹ നോമ്പ് തുറയും കഴിച്ച് പിരിഞ്ഞു പോരുക. അതിന് പുറമെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആണ്ട് നേർച്ചയും. ഹുസൈൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടത് മുഹറം പത്തിനാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയിട്ട് പല ശേഖന്മാരെ പേരിലും ജാറത്തിൽ മറമാടപ്പെട്ടവരും ആണ്ട് നേർച്ചുണ്ടല്ലോ. അവർ മരിച്ച ആണ്ട് തികയുന്ന ദിവസം ഒരുമിച്ച് കൂടിയിട്ട് അയാളുടെ പേരിൽ പ്രത്യേക ചടങ്ങുകൾ, അയാൾ അനുസ്മരിക്കുക, അയാളുടെ പേരിൽ അന്നദാനം നടത്തുക, അയാളുടെ പേരിൽ അറവ് നടത്തിയിട്ട് ആ മാംസം വിതരണം ചെയ്യുക, ഇങ്ങനെയുള്ള പല അനാചാരങ്ങളും സുഹൃത്തുക്കളെ നടക്കുന്നുണ്ട്. അതിപ്പോ പല തങ്കന്മാരുടെ പേരിൽ നടത്തി അവസാനം ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിലും പുതുതായി ഒരാണ്ട് നേർച്ച മുസ്ലിയാക്കന്മാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം തനിച്ച അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിക സമുദായത്തെ വീണ്ടും ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന പ്രവർത്തനവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാസർഗോഡ് ഭാഗത്ത് ഈ കൊല്ലമായി പുതിയ ഒരു പതിവ് ശ്രദ്ധയിൽപ്പെട്ടു. അത് കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ടെങ്കിലും ഇക്കൊല്ലം അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരം കിട്ടി. അതായത് മുഹറം ഒന്നിന് അവിടുത്തെ അറിയപ്പെട്ടവർ തങ്ങളടുത്ത് ആളുകൾ കൈനീട്ടം വാങ്ങാൻ വേണ്ടി മുഹറം ഒന്നിൻ്റെ സുബഹിക്ക് തന്നെ അയാളുടെ വീട്ടിന് മുമ്പിൽ തടിച്ചു കൂടുകയാണ്. എന്നിട്ട് ആദ്യം ഓരോരുത്തരും കഴിവനുസരിച്ച് തങ്ങൾക്കൊരു കൈമടക്ക് കൊടുക്കണം. ഇപ്പം 500 കൊടുക്കുന്നവരുണ്ടാവും, 1000, 2000. അതങ്ങ് കൊടുക്കുമ്പോൾ തങ്ങൾ ഒരു നാണയത്തൊട്ട് ബർക്കത്തിന് ഇങ്ങോട്ട് തരും, 1 രൂപന്റെയോ 2 രൂപന്റെയോ 5 രൂപന്റെയോ തൊട്ട്. അത് കിട്ടിയാൽ അത് പേഴ്സിൽ വെച്ചാൽ ആ കൊല്ലം മുഴുവൻ ആ പേഴ്സിന് ബർക്കത്തുണ്ടാവും, പേഴ്സ് കാലിയാവൂല, സമ്പൽ സമൃദ്ധി കൊല്ലം മുഴുവൻ നിലനിൽക്കും, സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഈ കൗമ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു അന്ധവിശ്വാസമാണിത്. ഈ പറഞ്ഞ തങ്ങന്മാരെക്കാളൊക്കെ ഏറ്റവും വലിയ തങ്ങൾ, നബി കുടുംബത്തിൽപ്പെട്ടവർക്കാണല്ലോ തങ്ങൾ എന്ന് പറയാറുള്ളത്. അതിൽ ഒന്നാമത്താൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? അവിടുത്തെ കൈനീട്ടം വാങ്ങിയിട്ട് ബർക്കത്ത് നേടാൻ വേണ്ടി സഹാബത്ത് ഇങ്ങനെ തിക്കും തിരക്കും കൂടിനോ? മുഹറം ഒന്നിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം കൈനീട്ട വിശ്വാസം എന്ന് പറയുന്നത് തന്നെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് പകർന്നിട്ടുള്ളതാണ്. ഇപ്പൊ ബഹുദൈവ വിശ്വാസികളായ അന്യ സമുദായങ്ങളിൽ വിഷുവിന്റെ അന്ന് വിഷുക്കൈനീട്ടം കൊടുക്കുന്ന പതിവുണ്ട്. ഗൃഹനാഥനാണ് കൊടുക്കുക. കുടുംബാംഗങ്ങളൊക്കെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല വസ്തുക്കളെ കണി കണ്ട് ഗൃഹനാഥന്റെ കയ്യിൽ വരുമ്പോൾ ആ ഗൃഹനാഥൻ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പണ്ടൊക്കെ സ്വർണനാണയം വെള്ളി നാണയം, ഇപ്പോഴാണെങ്കിൽ സംഖ്യ കൊടുക്കും. വീട്ടിൽ പണിക്ക് വരുന്ന ആളുകൾക്കൊക്കെ വേണ്ടി മനയിലൊക്കെ പ്രത്യേകം കുളിച്ചൊരുങ്ങി പോയി അത് കൈനീട്ടം വാങ്ങുന്ന ആളുകളുണ്ട്. ഈ വിശ്വാസം ഇത് പാലക്കാട് ജില്ലയിൽ ചിലയിടത്തൊക്കെ മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട്. വിഷുവിന്റെ തലേന്ന് തന്നെ കെട്ടിച്ച പെൺകുട്ടികളും ഭർത്താക്കന്മാരൊക്കെ വീട്ടിൽ വരും. സുബൈക്കേശം വീട്ടിലെ ഗൃഹനാഥൻ കൈനീട്ടം കൊടുക്കും, അത് വാങ്ങാൻ പോകും എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളുടെ അവിശ്വാസങ്ങൾ ഓരോന്നും മുസ്ലിം സമുദായത്തിലേക്ക് അറിയാതെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിവരമില്ലാത്ത മുസ്ലിം ബഹുജനങ്ങളെ സാമ്പത്തിക ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ തങ്ങൾ വേഷധാരികൾ കണ്ടുപിടിച്ച പുതിയൊരു സൂത്രമാണ് നമുക്ക് കാസർഗോഡ് കാണാൻ സാധിക്കുന്നത്. വിഷുക്കൈനീട്ടത്തിനൊന്നും അങ്ങിട്ട് കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ തങ്ങന്മാർ തുടങ്ങിയപ്പോൾ 2 രൂപയും 5 രൂപയോ കൊടുക്കുന്നതിന് പകരമായിട്ട് 500, 1000, 2000 ഇങ്ങോട്ട് വാങ്ങും ആദ്യം. അത് പുതിയ ഒരു ഇതാണ്, ചൂണ്ടയിടുന്നത് പോലെയാണ്. ചെറിയൊരു ഇര കൊത്തിയാൽ വലിയ മീനല്ലേ കിട്ടുന്നത്. ഈ രൂപത്തിലുള്ള ചൂഷണങ്ങൾ നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം തനിച്ച അനാചാരങ്ങളാണ് സുഹൃത്തുക്കൾ നടക്കുന്നത്. കൈനീട്ട വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഏതെങ്കിലും ആളുകൾ ആദ്യം നമുക്ക് തന്നാൽ ആ ദിവസം നല്ലതായിരിക്കും, അല്ലെങ്കിൽ വേറെ ചില ആളുകൾ കൈനീട്ടമാണ് ആദ്യം കിട്ടിയതെങ്കിൽ ഇപ്പോൾ കട തുറക്കും ആദ്യം വാങ്ങാൻ വന്നതാരാണ്, ഓ ആദ്യം ഇന്ന ആളാണ് വന്നതുകൊണ്ട് ഇന്ന് കച്ചവടം കൂടി, അല്ലെങ്കിൽ ആദ്യം ഇന്ന ആളാണ് വന്നതുകൊണ്ട് കച്ചവടം കുറഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും ഖളാ ഖദറിൽ വിശ്വാസമില്ല. സുഹൃത്തുക്കളെ, ഓരോ ദിവസവും അള്ളാഹു നമുക്ക് വിധിച്ചതെന്തോ അത് കിട്ടും, കിട്ടുക തന്നെ ചെയ്യുമ്പോൾ ആർക്കും തടുക്കാൻ കഴിയില്ല. അതിനെ കിട്ടാതെ പോയതുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു മുസ്ലിമിന്റെ വിശ്വാസം അതെനിക്ക് വിധിച്ചതല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് കൈനീട്ടത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വിധിയിൽ വിശ്വസിക്കുന്നില്ല. ആരുടെയെങ്കിലും കൈനീട്ടമാണ് നമുക്ക് ബർക്കത്തുണ്ടാക്കുന്നത് എന്ന വിശ്വാസം തനിച്ച അന്ധവിശ്വാസമാണ്. അത് തങ്ങളെ കൈനീട്ടമായാലും തമ്പുരാന്റെ കൈനീട്ടമായാലും നബി കുടുംബത്തിൽ പെട്ടവരായാലും പെട്ടില്ലെങ്കിലും ഇതിനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിന്റെയോ മാതൃകയില്ല. ബറക്കത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിത്യമായ നന്മ അല്ലെങ്കിൽ നിത്യമായ വളർച്ച സമൃദ്ധി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അതിനുള്ള വഴി, ഇങ്ങനൊരു വഴി റസൂലോ സഹാബത്തോ പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ തവക്കുലാക്കുക, നമുക്ക് ചെയ്യാണ്ടൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയുമാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ വിശ്വാസം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലൂടെ ബർക്കത്ത് നേടാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ കൈയൊഴിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൻ അഹദ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഇതിൽപ്പെടാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന പ്രസിദ്ധമായ ഹദീസ് നമ്മൾ ഓർക്കണം. അതുപോലെ അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കാലത്തില്ലാത്ത ഒരു കാര്യം പുതുതായി ചെയ്താൽ, പുതുതായി പ്രവർത്തിച്ചാൽ അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ സുഹൃത്തുക്കളെ അള്ളാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആളുകളുടെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി ഹദീസിലുണ്ട്. ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്തുകാരൻ അവന്റെ ബിദ്അത്തുകളെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതുവരെ അവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന ഹദീസ് വളരെ ഗൗരവമുള്ളതാണ്. കാരണം തൗബ ഇല്ലാത്തൊരു മനുഷ്യണ്ടാകുമോ? റബ്ബി ഗഫർലി, എനിക്ക് പുറത്തു തരണേ, അല്ലെങ്കിൽ അള്ളാഹുമ്മ ഗഫർലി, എനിക്ക് പുറത്തു തരണേ, അതൂബു ഇലൈഹി, ഞാൻ നിന്നിലേക്ക് ഏതിച്ച് മടങ്ങുന്നു. ഇത് ഓരോ മുസ്ലിമും നിത്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുമാണ്. അതൊക്കെ അള്ളാഹു സ്വീകരിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഗൗരവമാണ് ബിദ്അത്തിന്റെ കാര്യമെന്ന് നമ്മൾ ഓർക്കണം. നല്ലതല്ലേ, ഇത്രയും പണ്ഡിതന്മാർ അംഗീകരിച്ചതല്ലേ, അയാൾ അംഗീകരിച്ചതല്ലേ, ഇയാൾ അംഗീകരിച്ചതല്ലേ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് പല ആളുകളും ഇത്തരം അനാചാരങ്ങളിൽ ചെന്നു ചാടുന്നത്. അത് സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഒരു പുതുവർഷം വരുമ്പോൾ അറബിയിലാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർഷത്തിലാകട്ടെ, പുതുവർഷത്തോടനുബന്ധിച്ചൊരു ആഘോഷം ഇസ്ലാമിലില്ല. മുഹറം ഒന്നിന് അല്ലെങ്കിൽ അതിന്റെ തലേന്ന് ദുൽഹജ്ജ് ലാസ്റ്റ് ദിവസം ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകളോ ദുആകളോ അല്ലെങ്കിൽ മുഹറം ഒന്ന് പറക്കുന്നതിന് രാവിലെ പ്രത്യേകം ഇബാദത്തുകളോ ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില ആളുകളൊക്കെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ആശംസാ സന്ദേശങ്ങളേക്കും കുൽ ആമി വാന്തും ബിഖൈർ എന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും മതപരമായി യാതൊരു അടിസ്ഥാനവുമില്ല. അതെല്ലാം പിൽക്കാലത്ത് ആളുകൾക്കിടയിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് അന്യ സമുദായങ്ങളിൽ നിന്നും കടമെടുക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മൾ കൈയൊഴിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയായ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോയ തെറ്റുകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.